പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവസന്നതിയിൽ പരസ്പരം കൂടി ഒരുപാട് സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. നാം ആയിരിക്കുന്ന ലോകം നമ്മളെ ദൈവത്തിൽ നിന്ന് പിടിച്ച് പറിക്കുന്ന ലോകം, എന്നാൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്ന, നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത് ക്രിസ്തുവിനിലാണ്, ക്രിസ്തുവോടുള്ള സ്നേഹത്തിലാണ്. എപ്പോഴും അവിടെയായിരിക്കാൻ ദൈവകൃപയിൽ ശരണം. ഹല്ലേലൂയ. തിരുവത്താൾ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ നാം ഇന്നായിരിക്കുകയാണ്. ഒരൽപ്പം മുമ്പ് ദൈവദാസനിലൂടെ നാം കേട്ട വചനത്തെ ആധാരമാക്കി തന്നെ നമുക്ക് ഇന്ന് മുന്നോട്ടേക്ക് പോകാം. നാം കേട്ടത് വെളിപ്പാട് പുസ്തകം 5:9. ക്രിസ്തു ദൈവത്തിനായി നമ്മളെ വിളിക്കുവാൻ. ഇന്ന് ക്രിസ്തുവിനെയും ദൈവത്തെയും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു ലോകമാണ്. ലോകമല്ല, ക്രിസ്തീയ ഗണമാണ്. ക്രിസ്തു ദൈവത്തിനായി നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമുക്കില്ല എങ്കിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുന്ന നമ്മൾ നഷ്ടപ്പെട്ടൊന്നും പോകത്തില്ല. നമ്മുടെ തേജസ് നമുക്ക് കുറഞ്ഞു. 30 മേനി, 60 മേനി, 100 മേനി ആണല്ലോ. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കാണല്ലോ നമ്മുടെ യാത്ര. തേജസ് കുറഞ്ഞു. കാരണം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിത്യം ജീവൻ ഞാൻ വന്ന് ജീവൻ തരുവാനും സമൃദ്ധിയായി തരുവാനുമാണ്. അല്ലെ? അപ്പൊ ജീവൻ തന്ന് അവസാനിപ്പിക്കുന്നില്ല, അത് സമൃദ്ധിയായി തന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ അവിടെയാണ് വേരിയേഷൻ. കർത്താവ് പറഞ്ഞില്ലേ ആ നിത്യജീവനെ കുറിച്ച്? അറിവാണ് നിത്യജീവൻ. ഏതറിവ്? രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് അറിയണം. ആരറിയിച്ചു തരും? ദൈവം തന്റെ ആത്മാവിലൂടെ അറിയിച്ചു തരും. എങ്ങനെ? കർത്താവ് പറയുന്നു, ഏക സത്യദൈവമായ നിന്നെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവരെ വിലക്ക് വാങ്ങുന്നത്. നീ ഇവരെ വിലക്ക് വാങ്ങുവാൻ, ഞാൻ അതിലൂടെ ചേർത്ത് മറ്റു വാക്യം ചേർത്ത് പറയാം, ഇവരെ വിലക്ക് വാങ്ങാൻ നീ അയച്ച എന്നെയും അറിയുന്നതാണ്. അപ്പോ ഇതൊക്കെ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ നമുക്ക് കുറേ കൂടി നല്ലത്. അല്ല എങ്കിൽ നമ്മൾ സ്ട്രഗിളാണ്. ഞാന് ഈ മനുഷ്യരെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും മിഷ്യൻസ് ഓപ്പറേറ്റ് ചെയ്യേണ്ട അവസ്ഥ എനിക്കുണ്ട്. പല പല മിഷ്യൻസ്, ഫോട്ടോ കോപ്പീസ് ആയിരിക്കാം, പ്ലോട്ടേഴ്സ് ആയിരിക്കാം, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആയിരിക്കാം, പല പല ഇതിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പൊ ചിലത് എനിക്ക് അത്ര അറിവില്ല, അത് ഞാൻ സ്ട്രഗിൾ ചെയ്യും. പക്ഷെ ചില മോഡലുകൾ എനിക്ക് നല്ല അറിവുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എന്റെ കീഴിലുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കഴിയും. അത് ഇന്നതാണ് പ്രശ്നം, അതങ്ങ് അവിടെ അങ്ങ് ടച്ച് ചെയ്താൽ മതി, കയറാം. അപ്പൊ എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എനിക്ക് സ്നേഹിതന്മാരുണ്ട് പല മേഖലകളിൽ. അവരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു തരും, അത് ഇന്നടത്ത് ഇന്ന വിഷയം കൊണ്ടാണ് ആ പ്രശ്നമുള്ളത്, അവിടെ സ്പർശിച്ചാൽ മതി, അല്ലെങ്കിൽ അവിടെ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി, അല്ലെങ്കിൽ അവിടെ ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി, കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോ നമുക്ക് എന്തോരം അറിവ് ഇതിനെ സംബന്ധിച്ചുണ്ടോ, നമുക്ക് അത്രത്തോളം നമുക്ക് ഈ ലോകകരമായ ജീവിതത്തിൽ നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയും. ഇതേപോലെ കർത്താവ് പറയുന്ന ഒരു കാര്യം, നമുക്ക് ഇവിടെ ലോകപരമായ ജീവിതത്തിൽ എത്ര ജയം പ്രാപിച്ചാലും സെമിത്തേരി കൊണ്ടത് പോകത്തില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, സ്വർഗീയ പിതാവിനെയും, പിതാവ് നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി അയച്ച ആർക്കു വേണ്ടി? പിതാവിന് വേണ്ടി. യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ആ അറിവിൽ, ആ സ്വർഗീയമായ അറിവിൽ നാം വർദ്ധിക്കും തോറും അറിവ് ദൈവം തന്നെ തരണം. അറിവിൽ വർദ്ധിക്കും തോറും നാം നിത്യജീവനിൽ വളരുക. അപ്പോ ഈ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തർക്കങ്ങളെ ഉണ്ടാവും. ഞാന് ഇന്നലെ ഞാന് വൈകിട്ട് ഷാർജയിലായിരുന്നു. ഷാർജയിൽ നിന്നിങ്ങനെ മടങ്ങി വന്നപ്പോ ദൈവസന്നിധിയില് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വന്ന് മുട്ടും അടക്കുമ്പോൾ മാത്രമല്ല ദൈവസന്നിധി കാര്യങ്ങൾ സംസാരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ രണ്ട് മണ്ഡലത്തിലാണ് നമ്മുടെ ജീവിതം, സമയത്തിലും നിത്യതയിലും. ഒരു ഭാഗത്ത് നമ്മൾ ദൈവപുത്രന്മാരാണ്, മറുഭാഗത്ത് ജഡമുള്ള മനുഷ്യർ മാത്രം. നാം ജനിച്ചത് അമ്മയുടെ വയറ്റിൽ നിന്ന് സമയത്തിലാണ്. നാം വീണ്ടും ജനിച്ചത് ദൈവവചനത്താൽ നിത്യതയിലാണ്, ദൈവരാജ്യത്തിലാണ്. ഇപ്പൊ രണ്ട് ജീവിതമാണ് നമുക്കുള്ളത്. അങ്ങനെ ഞാൻ എന്റെ ഹയർ ലൈഫിൽ ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. കർത്താവ് തന്നൊരു ചിന്ത, എന്താണ് അങ്ങയുടെ വചനം ഈ പറയുമ്പോൾ ജനത്തിന്, ഏത് ജനത്തിന്? തല്ലിപ്പൊളി ജനത്തിനല്ല, ഒരു ഭാഗം അവരെ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, അവർ മാറില്ല. നല്ല ചിന്തയുള്ള ജനത്തിനും എന്തുകൊണ്ടാണ് ഈ തർക്കങ്ങൾ വരുന്നത്? നല്ലവരായ ജനം എന്തുകൊണ്ട് തർക്കങ്ങൾ വരുന്നത്? അപ്പൊ കർത്താവ് എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച ഒരു ചിന്തയും കൂടി നിങ്ങളോട് പറയാം. എഡിറ്റ് ചെയ്യുന്ന ജനത്തിന് പല പല ക്ലിപ്പുകൾ ഇതിൽ നിന്ന് കിട്ടും, അവർ സൂക്ഷിച്ചങ്ങ് ഏറ്റെടുത്തു. അപ്പൊ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതും അങ്ങനെ വരുന്നത് ഒന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ തർക്കങ്ങൾ വരുന്നത്? ദൈവവചനം സത്യങ്ങൾ അറിയിക്കും. ഇത് വിഷയം എന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലത്തെ കുറിച്ച് ഇവർക്ക് അറിവില്ല. ഇവരിപ്പോഴും നല്ലൊരു പങ്കും പഴയ തോൽക്കൂടത്തിലാണ് ഈ പറയുന്ന ദൈവരായത്തിന്റെ വചനങ്ങൾ ശേഖരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, പഴയ തോൽക്കൂടത്തിൽ ശേഖരിച്ചാൽ നിന്റെ തോൽക്കൂടം പൊട്ടിപ്പോവും, കേട്ട വചനവും ഒഴുകും, അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിച്ചോളൂ. അത് രണ്ട് മണ്ഡലങ്ങളാണ്, ഇരുളിന്റെ മണ്ഡലം, പ്രകാശത്തിന്റെ മണ്ഡലം. ഇരുളിന്റെ മണ്ഡലമാണ് ലോകം, സർവലോകവും ദുഷ്ടന്റെ അധികാരത്തിൽ കിടക്കുന്നു. നമ്മളെ ഇരളിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. അത് പ്രകാശത്തിന്റെ രാജ്യം. അപ്പൊ ഈ ആത്മീയ സത്യം അറിയാതെ, ആ പുതിയ സൃഷ്ടിയെ കുറിച്ച് അറിയാതെ ഇന്നും ഇരളിന്റെ മണ്ഡലത്തിൽ ഇരുട്ടിൽ കിടക്കുന്ന വ്യക്തികൾക്ക്, അതായത് രാത്രിയുടെ മണ്ഡലത്തിൽ കിടക്കുന്ന വ്യക്തികൾക്ക് പകലിന്റെ പദ്ധതികളെ കുറിച്ച് അറിവില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ലോകം വാഴുന്ന പിശാചാണ് ഇരുളിന്റെ മണ്ഡലമാണ്, രാത്രിയുടെ മണ്ഡലമാണ്. ദൈവരാജ്യം വാഴുന്നത് ദൈവമാണ്, അത് വെളിച്ചത്തിന്റെ മണ്ഡലമാണ്. വെളിച്ചത്തിന്റെ മണ്ഡലത്തിൽ ജീവിച്ചവന് മാത്രമേ കർത്താവ് നമ്മളെ അവിടെ കൊണ്ട് ആക്കി, പക്ഷെ അവിടെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇരുളിന്റെ മണ്ഡലത്തിൽ കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു വചനം? രാത്രി കഴിയാറായി. നിങ്ങൾ വചനം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കാരണം നാം ഇപ്പോൾ ഈ ഭൂമി എലി ലോകത്ത് ജീവിക്കുന്ന രാത്രിയുടെ മണ്ഡലത്തിലാ, പകൽ സമീപിച്ചിരിക്കുന്നു. അതേത് മണ്ഡലമാ? അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ അറിയാമെങ്കിൽ, ഏതാ രാത്രി കഴിയാൻ പോകുന്നത്? റോമലേഖനം 13:12, റോമൻസ് ചാപ്റ്റർ 13:12 എടുത്തേക്കുന്നവർക്ക് വായിച്ചു ദിവസം.
രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക.
ശ്രദ്ധിച്ചാട്ടെ, രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊടുക്കാം. എന്താണ് രാത്രി? രാത്രി എന്ന് പറയുന്നത് സർവലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നത് അവസ്ഥയാണ്. അത് തീരാൻ പോകുന്നു. പകൽ അടുത്തിരിക്കുന്നു. എന്താണ് പകൽ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സുവിശേഷം. ദൈവം സർവലോകത്തെയും വാഴുവാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അവസ്ഥയോ? കൊളോസ്യ ലേഖനം 1:13 നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അന്ത അധികാരത്തിൽ നിന്ന് വിടുവിച്ച്
നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. അത് മുഴുവിപ്പിച്ചോളൂ.
നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു.
കണ്ടോ, രണ്ട് മണ്ഡലം കണ്ടോ? ഇരുട്ട്, വെളിച്ചം. ഹല്ലേലൂയ. ലോകത്തെ സംബന്ധിച്ച് രാത്രി കഴിഞ്ഞ് പകൽ വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് രാത്രിയിൽ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ച നമ്മളെ ദൈവം ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിച്ച് പ്രകാശത്തിലാക്കി വെച്ച് കഴിഞ്ഞു. ഇതുകൊണ്ടാണ് കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്നത്. നമ്മുടെ കീ വാക്യം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? യോഹന്നൻ 10:9. കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാണ്, എന്നിലൂടെ അകത്ത് കടപ്പേൻ. ഞാൻ വാതിലാണ്, എന്നിലൂടെ അകത്ത് കടപ്പിൻ. ഹല്ലേലൂയ. അപ്പോ ഈ വാതിലിന്റെ അകവും പുറവുമുണ്ട്. വാതിലിന്റെ പുറമാണ് ലോകം, ഇരുള്. വാതിലിന്റെ അകമാണ് ദൈവരാജ്യം, പ്രകാശം. വാതിലിന്റെ പുറത്താണ് പിശാച് വാഴുന്നത്, വാതിലിന്റെ അകത്താണ് ദൈവം വാഴുന്നത്. ഈ ഒരു അറിവ് നമുക്കുണ്ടാകും. എന്നാൽ ഈ തർക്കം വന്ന് എന്തുകൊണ്ടാ? വാതിലിന്റെ പുറത്ത് ലോകത്തിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. വാതിലിന്റെ അകത്തേക്ക് ജീവിക്കുന്നില്ല. വാതിലിന്റെ പുറത്ത് ലോകമാണ്, വാതിലിന്റെ അകത്ത് ദൈവരാജ്യം. പുറത്ത് ഇരുട്ടും രാത്രിയും, അകത്ത് പ്രകാശം. രാത്രി കഴിയാറായി, പകൽ വരുന്നു. അത് ലോകമക്കൾക്ക്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇനി ശ്രദ്ധിച്ചോളുക, അതായത് ഈ ലോകത്തിനെ സംബന്ധിച്ചായി പറയുന്നേ, നമ്മളെ സംബന്ധിച്ച് ഓൾറെഡി ഇപ്പോ നമ്മളെ ഇരുളിൽ നിന്ന് വിടുവിച്ച് പ്രകാശത്തിലാക്കി വെച്ച് കഴിഞ്ഞു. ഇത് നമ്മുടെ ചോയ്സാണ്, നമുക്ക് ഇരുളിൽ ജീവിക്കണോ പ്രകാശത്തിൽ ജീവിക്കണോ എന്നുള്ളത്. ദൈവത്തിന്റെ വചനം 1 യോഹന്നാൻ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ അപ്പൻ വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നമ്മളും വെളിച്ചത്തിൽ വസിക്കാനാ പറയണേ, വെളിച്ചത്തിൽ നടക്കാനാ പറയണേ. ട്ടെ ഹനാൻ 1 അധ്യായം. ഓ ലോർഡ് ഐ ലവ് യു. അതിന്റെ 5 വാക്യം മുതൽ
ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവൻ അവനോട് കൂട്ടായ്മ ഉണ്ട് എന്നു പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു.
ശ്രദ്ധിച്ചാട്ടെ, ഇവിടെയൊക്കെ മേൽസം കണ്ടോ, ഇരുട്ടും വെളിച്ചം, ഇരുട്ടും വെളിച്ചം, ഇരുട്ടും വെളിച്ചം. ഇവിടെ പറയുന്ന ദൈവം വെളിച്ചമാവുന്നു, അവന് ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അപ്പോ എല്ലാ ദൈവദാസന്മാരും ശ്രദ്ധിച്ചാട്ടെ, എല്ലാ ദൈവങ്ങളും ശ്രദ്ധിച്ചാട്ടെ, നമ്മൾ മറ്റുള്ളവരോട് അറിയിക്കേണ്ട ദൂത് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് അറിയിക്കേണ്ട ദൂത് ദൈവത്തിൽ നിന്ന് കേട്ടതായിരിക്കും. വചനം പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനെ പോലെ ഇരിക്കുന്നത്. വേറെ ഞാൻ ഇന്നലെ യൂട്യൂബിൽ കേട്ടതേ, അയ്യോ അയ്യോ, ആ ഫേസ്ബുക്കില് ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവം വെളിച്ചമാവുന്നു അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട്, അവനോട് കേട്ട്. അപ്പൊ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നല്ല കേൾക്കണ്ടേ, ദൈവത്തിൽ നിന്ന് കേൾക്കണം. സോഷ്യൽ മീഡിയയിൽ നല്ല സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ, അത് മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ, സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. തുടർന്ന് ദൈവസന്നിധിയിൽ നിന്ന് അത് അങ്ങനെ തന്നെയോ എന്ന് മനസ്സിലാക്കി ബൈബിളിലൂടെ അത് ഉറപ്പിക്കണം. അല്ലാതെ അവിടെയും കേട്ട് ഇവിടെയും കേട്ടുള്ളത് പറഞ്ഞ് ബലഹീനരായ വിശ്വാസികളെ ബലഹീനമാക്കരുത് ഒരിക്കലും. അവര് പിന്നെ ജോലിക്കും പോകില്ല, പഠിക്കും പോകില്ല, അവരവരെ തന്നെ കെട്ടി. അങ്ങനെയല്ല, നമ്മൾ അധ്വാനിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. എന്നിട്ട് എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ വചനം പറയുന്നത് മുട്ടു കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവർക്ക് ദാനം ചെയ്യേണ്ടതിന് കൈകൊണ്ട് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. അല്ല, നമ്മുടെ വാക്കുകളെ ഒരാളെ ഫ്രീസ് ചെയ്യിക്കരുത്, നമ്മുടെ വാക്കുകൾ ജനത്തെ ലിബറേറ്റ് ചെയ്യും, അവരെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം. ഏതൊരു പണിയാ നല്ലൊരു നല്ല മാന്യതയുള്ള പണിയാ? കക്കാനും മോഷ്ടിക്കാനും അല്ല, മറ്റുള്ളവരെ ചതിക്കാനല്ല. യേശു ക്രിസ്തുവും തന്റെ ജീവിതത്തിൽ ഒരു മരപ്പണിക്കാരനായിരുന്നു, കാർപ്പൻ്ററായിരുന്നു. ഒരിക്കലും ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു ഞാൻ കേട്ടു. അദ്ദേഹം പ്രസംഗിച്ചത് യേശു ക്രിസ്തു തൊഴിലാളികളുടെ ദൈവം. പ്രിയ സഹോദരങ്ങളെ, ഇത് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ കേൾക്കുന്ന കാര്യം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ട് നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോ ഇതിനെ ഇങ്ങനെയുള്ളതിനെയൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്യിക്കാൻ ഒരു പണിയാണ്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഇത് ദൈവത്തിൽ നിന്ന് കേട്ടതാണോ അതോ യൂട്യൂബിൽ നിന്ന് കേട്ടതാണോ എന്നൊരു ചോദ്യം ജനം അകത്ത് ഹൃദയത്തിൽ നിന്നൊന്ന് ചോദിക്കണം. ഞാൻ ഈ പറയുന്നത് ദൈവത്തിൽ നിന്ന് കേട്ടതാണോ അതോ യൂട്യൂബിൽ നിന്ന് കേട്ടതാണോ? പണ്ടൊക്കെ എൻ്റെ ഈ ജീവിതത്തിൽ സ്വഭാവം ഉണ്ട്. ഞാൻ ഇന്നത് അവലോകനം ചെയ്യുമ്പോ അതൊക്കെ നന്മയ്ക്കല്ല, അതൊക്കെ കൺഫ്യൂഷനെ ഇടവരുത്തി. ഹല്ലേലൂയ, അവിടെയൊക്കെ നമുക്ക് മനം പുതുക്കി രൂപാന്തരപ്പെടും. വളരെ ശ്രദ്ധയോടുകൂടിയായി, കാരണം അന്ത്യനാളുകളിൽ നമ്മള് വീഴാൻ എളുപ്പമാണ് ദൈവത്തിന് കേട്ടതല്ല. കാരണം ദൈവത്തിന് കേട്ടതൊക്കെ ലോകത്ത് ജയിക്കും, ലോകത്തുനിന്ന് കേട്ടത് ലോകത്ത് ജയിക്കും. ഹല്ലേലൂയ. ഈ പലരും പല പ്രവാചകന്മാരുടെയും യൂട്യൂബിലെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ക്ലിപ്പുകൾ എനിക്ക് ഫോർവേഡ് ചെയ്യും. അതിനൊരു സജഷൻ പറയാം, ഇതിന്റെ അപകടം മനസ്സിലാക്കി ഞാൻ അവരോട് ഒരു സജഷനും പറയാറ്. എന്തെങ്കിലും സജഷൻ പറഞ്ഞ പിന്നെ അടുത്തത് പറയാൻ പോകണമെന്ന് ഷാജി ബ്രദർ പറഞ്ഞു. ദൈവത്തിന്ന് കേൾക്കുന്നതല്ലാതെ അതുകൊണ്ട് ഒന്നും പറയുവാൻ ഇപ്പൊ കഴിയുകയില്ല. വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ജീവിക്കേണ്ട കാലം, കാരണം ദൈവത്തിന് കേൾക്കുന്നതല്ല നമുക്ക് ജീവൻ തരും, അല്ലാത്തത് ജീവൻ തരികയിൽ കൺഫ്യൂഷൻ തരുവാനായിട്ട്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ താഴേക്ക് വായിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ, ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ. അപ്പോ വെളിച്ചത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ബോഷ്ക്ക് പറയുന്നു, നാം പറയുന്ന നുണയാണ്. സത്യം പ്രവർത്തിക്കുന്നതുമില്ല. എന്നിട്ട് പറയാണ്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ, അതായത് നമ്മുടെ സ്വർഗീയ പിതാവ് വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, അപ്പൊ നമ്മൾ എവിടെ നടക്കണ്ടേ? വെളിച്ചത്തിലെ നടക്കണ്ടേ? വെളിച്ചത്തിലെ നടക്കണ്ടേ? എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടാൻ. ഇനി നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ ലോക സംഭവമായിട്ട് പറയാം, രാത്രിയും പകൽ. ഒരാള് രാത്രിയിൽ മാത്രമേ ജീവിക്കുന്നു, ശ്രദ്ധിച്ചേ, വേറൊരാൾ രാത്രിയിലും പകലിലും ജീവിക്കുന്നു. ഈ തർക്കം വരുന്നതിന്റെ ഒരു ഒരു മോഡല് പറയുകയാണ്, രാത്രിയിൽ മാത്രം ജീവിക്കുന്ന വ്യക്തി പറയുകയാണ്, ഞാൻ ചന്ദ്രന്റെ പ്രകാശത്തിൽ നടക്കും. ചന്ദ്രനാണ് വെളിച്ചത്, ചന്ദ്രന്റെ പ്രകാശം സത്യമാണ്. അയാളെ സംബന്ധിച്ച് ചന്ദ്രനാണ് സോഴ്സ്, ചന്ദ്രന്റെ പ്രകാശത്തിൽ നടക്കും. കാരണം അയാളുടെ അറിവ് അത്രയേ ഉള്ളൂ. അയാൾ പറയുന്നത് ശരിയാണോ? ശരിയാണ്. അയാളുടെ അറിവ് പ്രകാരം അയാൾ പറയുന്നത് ശരിയാണ്. നല്ല നിലാവുള്ള വെളിച്ചത്ത് നടക്കുക. എന്നത് സ്ക്രീനിൽ നിൽക്കുന്നത് ഷെയർ ചെയ്യാൻ കഴിയും. ഓ ചന്ദ്രനെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാൻ ചന്ദ്രന്റെ പ്രകാശം, കാരണം ഇദ്ദേഹം ഇദ്ദേഹത്തിന് രാത്രിയിൽ മാത്രം ജീവിക്കുന്ന ഒരാൾ, ഇരുട്ടിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ് ചിന്തിക്കുക. അദ്ദേഹം പറയാണ്, എനിക്ക് എന്റെ പ്രകാശം, ഞാൻ ചന്ദ്രന്റെ പ്രകാശം. അദ്ദേഹം പറയുന്നത് ശരിയാ, അദ്ദേഹം പറയുന്നത് ശരിയാ. ഇദ്ദേഹം ഈ പറയുന്ന ശരി എത്ര നാള് ശരിയാകും? ഇദ്ദേഹത്തിന്റെ കൂട്ടായ്മ ഇരുട്ടിൽ നടക്കുന്ന വ്യക്തിത്വങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ ശരിയാ. കാരണം ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാവരും രാത്രിയിൽ മാത്രം ജീവിക്കുന്നവരാ. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചിന്ത അത്രയും നാള് ശരിയാണ്. അവരൊക്കെ ഇദ്ദേഹത്തിന്റെ കമ്മിറ്റിയിലും കൂട്ടായ്മയിലും ഉണ്ടാവും. ഇവര് പറയും, ഇദ്ദേഹം പറയുന്നതിനൊക്കെ ഒരു തംസപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾ പകലും കൂടി ജീവിക്കുന്ന ആളാണ്. കർത്താവ് പറഞ്ഞതുപോലെ ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് വരെ വെളിച്ചത്തിലേക്ക് വാ. അപ്പൊ പുറത്തെന്തുണ്ട്? ഇരുട്ടുണ്ട്. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യുന്നു. അവൻ ഇരുട്ടിലും പ്രകാശത്തിലും രണ്ട് മണ്ഡലത്തിലും അവൻ ജീവിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിലും ലോകത്തിലും അവൻ ജീവിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കിയേ, കൈവെക്കി ഒന്ന് സ്തോത്രം പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. പലർക്കും മനസ്സിലായിട്ടില്ല, അവർ കൈ പൊക്കുന്നില്ല, അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല അവർ. അതായത് യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യം, ഞാൻ വാതിലാണ്, എന്നോട് അകത്ത് വരിക, അത് വെളിച്ചത്തിലേക്ക് വരിക, ദൈവരാജ്യത്തിൽ വരിക. എന്നിട്ട് പറയുന്നത് അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിച്ചത്തിലും ഇരുട്ടിലും ജീവിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ രാത്രി മാത്രം കണ്ടു വരികയുള്ള വ്യക്തിക്ക് വെളിച്ചമുണ്ട്, ചന്ദ്രന്റെ വെളിച്ചമുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ചന്ദ്രനാണ് വെളിച്ചത്തിന്റെ സോഴ്സ്. ചന്ദ്രന് വെളിച്ചം കിട്ടുന്നുണ്ട്, സത്യമാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരല്ല, അതാ ഇരുളിന്റെ കൂട്ടുകാരല്ല, എല്ലാ രാത്രിയിൽ മാത്രം ജീവിച്ച കൂട്ടുകാരല്ല. അതിന് ആമേൻ പറയും, അതിന് പുസ്തകം എഴുതും, എല്ലാം ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ നിങ്ങള് രാത്രിയിലും പകലിലും ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നപ്പോ അവർ പറയുന്ന ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കും? രാത്രിയിൽ മാത്രം ജീവിക്കുന്ന, നമ്മുടെ ഭാഷ പറഞ്ഞ ലോകത്തിൽ മാത്രം ജീവിക്കുന്ന അവരുടെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കൂല്ലേ? നിങ്ങൾ പകലും കണ്ടതാ. അവര് നിങ്ങളോട് പറഞ്ഞോ, ഇതാ ചന്ദ്രന്റെ പ്രകാശത്തിലാണ് ഞാൻ നടക്കുന്നത്, ചന്ദ്രനാണ് എന്റെ സോഴ്സ്. സത്യമാണ്, ചന്ദ്രന്റെ പ്രകാശം നടക്കാൻ പറ്റും, ചന്ദ്രൻ പ്രകാശം തരുന്നുണ്ട്. നിങ്ങൾ പറയും കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ എന്തേ പക്ഷേ, എന്തേ പക്ഷേ, കാരണം നിങ്ങളുടെ അറിവ് വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയും ചന്ദ്രനല്ല വെളിച്ചത്തിന്റെ സോഴ്സ്. നിങ്ങൾ അവരോട് പറയും ദാ നോ, ഇറ്റ് ഈസ് നോട്ട് മൂൺ, ഇറ്റ് ഈസ് നോട്ട് മൂൺ ദാറ്റ് ഗീവ്സ് ദ ലൈറ്റ്, ഇറ്റ് ഈസ് നോട്ട് മൂൺസ് ലൈറ്റ് ബട്ട് സൺസ് ലൈറ്റ് റിഫ്ലക്ടിംഗ് ഫ്രം ദ മൂൺ. കാരണം നിങ്ങൾ പകലും കൂടെ ജീവിക്കുന്ന ആളാണ്, നിങ്ങൾ പകലും കൂടെ ജീവിക്കുന്ന ആളാണ്. അവര് പറഞ്ഞൊക്കെ ശരി തന്നെയായിരുന്നു, ചന്ദ്രനിൽ നിന്നായിരുന്നു പ്രകാശം കിട്ടിയത്. പക്ഷേ ആ ചന്ദ്രനിലുള്ള പ്രകാശം യഥാർത്ഥത്തിൽ സൂര്യന്റെ പ്രകാശമായിരുന്നു. ആ സൂര്യനാണ് ചന്ദ്രന്റെ പ്രകാശം കൊടുക്കി തുടർന്ന് അവിടുന്ന് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോ ഇവിടുത്തെ കോൺഫ്ലിക്ട് നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ അറിയാതല്ലോ, ഇതാണ് സൂര്യൻ. ഇത് കണ്ടിട്ട് മനസ്സിലാകാത്തവർക്കാണെങ്കിൽ ഇതാണ് സൂര്യൻ. സൂര്യനാണ് പ്രകാശത്തിന്റെ ദൈവം വെച്ചിരിക്കുന്ന സോഴ്സ്. ആ സൂര്യപ്രകാശം ആ സൺലൈറ്റ് നേരെ ചെല്ലുന്നു, മൂണിൽ വീഴും. ആ മൂണിൽ വീണിട്ട് ആ മൂണിൽ ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും, നേരെ ഭൂമിയിൽ വന്ന് വീഴും. അങ്ങനെ ഇതാ ഭൂമിയുടെ ഒരു ഭാഗം, ഈ ഭാഗം രാത്രിയാണ്. ആ ഭാഗത്ത് രാത്രിയിൽ പ്രകാശം കിട്ടും. ഹല്ലേലൂയ, നിന്റെ വചനം എന്റെ പാദയ്ക്കും എന്റെ കാലിനും ദീപവും പ്രകാശം ഒക്കെയായി മാറുക. ഹല്ലേലൂയ, രാത്രിയിൽ അത് സംഭവിക്കുന്നു. എന്നാൽ ആ രാത്രിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളെ പ്രകാശത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മളെ മാറ്റി, റിയാലിറ്റിയിലേക്ക് മാറ്റി, സത്യത്തിന്റെ മണ്ഡലത്തിലേക്ക് നമ്മളെ മാറ്റി, വെളിച്ചത്തിലേക്ക് മാറ്റി. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ സ്വകീയ പിതാവ് വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ വെളിച്ചത്തിൽ നടപ്പിൻ. അപ്പോ ഇവിടെയാണ് ഈ ആർഗ്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ രണ്ട് തലമാണ് നമ്മൾ മനസ്സിലാക്കുക. ആ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? നമ്മളെ ഇരുട്ടിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലെ, സോറി, യേശു ക്രിസ്തു നമ്മളെ ഇരുട്ടിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതിനെന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മളുടെ സ്പിരിറ്റിനെ ഇതാ ദൈവരാജ്യത്തിൽ, യേശു ക്രിസ്തു കർത്താവായി വാഴുന്ന ദൈവരാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ലെന്നുള്ളതാണ് വിഷയം. നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു ഇതാ പിതാവിൽ നിന്ന് വാങ്ങി നമുക്ക് തരുന്നു. യേശു ദൈവം വെളിച്ചമാണ്, ദൈവം ജീവന്റെ സ്രോതസ്സാണ്. യേശു ക്രിസ്തു പിതാവിൽ നിന്ന് സ്വീകരിക്കുന്നു, എന്നിട്ട് നമുക്ക് തരുന്നു. ഇത് നാം വ്യക്തതയോടെ മനസ്സിലാക്കുക. ആ പിതാവിന്റെ റിഫ്ലക്ഷനാണ് ക്രിസ്തു. ഇതാണ് യോഹന്നാൻ 5:26 നമ്മൾ കടന്നു വരുമ്പോ നമുക്ക് കാണുവാൻ കഴിയും. പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്, എന്നാൽ പുത്രന് ആ ജീവൻ ഉണ്ടാകുവാൻ പിതാവ് ആ ജീവൻ പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പൊ സോഴ്സിൽ നിന്ന് പുത്രൻ സ്വീകരിക്കുന്നു, തുടർന്ന് ആ ജീവൻ നമ്മളിലേക്ക് പകരുന്നു. വായിച്ചേ 5:26.
പിതാവിനു തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു.
നൽകിയിരിക്കുന്ന ഒന്ന്, പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്, ആ ജീവൻ ദാ പുത്രനിലെ ജീവനുണ്ടാകാൻ കൊടുത്തിരിക്കുകയാണ്. തുടർന്ന് പുത്രൻ എന്ത് ചെയ്യുന്നു? ആ ജീവൻ നമുക്ക് തരുന്നു. അതുകൊണ്ട് 23 ഞാൻ പറഞ്ഞ പുത്രനുള്ളവനോ ജീവനുണ്ട്. അങ്ങനെ പുത്രനിലൂടെ നാം പിതാവിലേക്ക് എത്തിച്ചേരണം. ഇതാണ് വ്യക്തതയോടെ നാം മനസ്സിലാക്കേണ്ട കാര്യം. ആ എത്തിച്ചേരാത്തതാണ് പിശാചിന്റെ പ്രവൃത്തിയിൽ നാം വീണുപോയത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആർഗ്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യുക, രണ്ട് ഗ്രൂപ്പായിട്ട് മാറുകയാണ്. രണ്ടുപേരും ഇതാ ആ ദൈവത്തിന്റെ പ്രകാശം, സൂര്യന്റെ പ്രകാശം ചന്ദ്രനിലൂടെ രാത്രിയിൽ ജീവിക്കുന്ന നല്ലവരായ ഞാൻ പറയുന്ന നല്ലവരായ ദൈവമക്കൾക്ക് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ അനുഭവിക്കുന്ന ലെവല് കുറവാണ്. സൂര്യന്റെ പ്രകാശത്തിനൊപ്പം വരുമോ ചന്ദ്രന്റെ പ്രകാശം? അനുഭവിക്കുന്ന ലെവല് കുറവാണ്. എന്നാൽ നല്ലവരുടെ ദൈവമക്കളുടെ കാര്യമാണ് പറയുന്നത്, നല്ല കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അവർ യേശു ക്രിസ്തുവിലൂടെ, യേശു പറഞ്ഞ ഞാൻ വാതിലാണ്, എന്നിൽ ഒരു അകത്ത് വന്നാൽ അവർ പ്രകാശത്തെ രാജ്യത്തിലെത്തി. അവിടെ നിന്ന് അനുഭവിക്കുന്നത് പുറത്ത് അനുഭവിക്കുന്നത് രണ്ട് വ്യത്യാസം. കാരണം അകം ദൈവരാജ്യം മാത്രമാണ്, പുറം പിശാചിന്റെ രാജ്യമാണ്. ആ പിശാചിന്റെ രാജ്യത്തിൽ നമ്മൾ എപ്പോഴും ലിമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മുടെ ചിന്തകളെ ലിമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ അവിടെ നമുക്ക് ദൈവത്തിന്റെ വചനം വരുമ്പോ നമുക്ക് ആ ഇരുട്ടിൽ ആ വചനം പ്രകാശം. എന്നാൽ അവിടെ നമ്മൾ സ്ലേവ്, അഥവാ നമ്മൾ അടിമത്തത്തിന്റെ മണ്ഡലമാ. എന്നാൽ യേശുവിനോട് അകത്തേക്ക് നാം പ്രവേശിച്ചാൽ അവിടെ നമ്മൾ അടിമത്തത്തിന്റെ മണ്ഡലത്തിലല്ല, നമ്മുടെ ചിന്തകളെ ലിബറേറ്റ് ചെയ്യുന്ന മണ്ഡലമാണ്. അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും. മറ്റൊരു സമയത്ത് നമുക്ക് ആ ഒരു ചിന്തകളെ പറയാം. ഒരു മണ്ഡലം നിങ്ങളുടെ ചിന്തകളെ അടിമപ്പെടുത്തുന്ന മണ്ഡലം. നിങ്ങളെ എത്ര ശ്രമിച്ചാലും നിങ്ങൾ കടന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. എന്നാൽ വെളിച്ചത്തിന്റെ മണ്ഡലം നിങ്ങളുടെ ചിന്തകളെ ലിബറേറ്റ് ചെയ്യുന്ന മണ്ഡലം. ഹല്ലേലൂയ. ഇരുട്ടിന്റെ മണ്ഡലം, ഞാൻ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും നടക്കുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതല്ല, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്തു പോകുന്നത്. എന്നാൽ വെളിച്ചത്തിന്റെ മണ്ഡലം, നീ ചോദിക്കുന്നവരും നിനയ്ക്കുന്നവരും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന മണ്ഡലം. രണ്ടും രണ്ട് മണ്ഡലമാണ്. ഇത് ചുമ്മാ കേട്ടിരിക്കുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കത്താവേ, ഈ വെളിച്ചം എന്നിന്റെ അകത്ത് തരണം. ഏത് മണ്ഡലത്തിൽ ജീവിക്കണമെന്ന് അവൻ തീരുമാനിക്കുക. ഹല്ലേലൂയ. നമ്മളെ മാറ്റിക്കഴിഞ്ഞു. ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു, വെളിപ്പാട് 5:9 വന്ന യേശു ക്രിസ്തു നമ്മളെ, ശ്രദ്ധിച്ചേ, നമ്മളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. യേശു ക്രിസ്തു നമ്മളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. മനസ്സിലായോ? ആ വാക്യം എങ്ങനെയാ? ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവം യേശുവിലൂടെ നമ്മളെ നേടി. നമ്മൾ ദൈവത്തെ നേടിയോ? ദൈവം ക്രിസ്തുവിൻ രക്തത്തിലൂടെ നമ്മളെ നേടി. നമ്മൾ ദൈവത്തെ നേടിയോ? 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 ഈ തിരുവത്താഴ്ച ശുശ്രൂഷയുടെ ഈ ദിവസം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. നേടിയോ? വായിച്ച വെളിപ്പാട് 5:9. Lord, I love you. I give you.
പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി.
യേശു ക്രിസ്തു ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പൊ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയ ഈ തലം, ദൈവത്തിനായ വിലയ്ക്ക് വാങ്ങിയത്, വിലയ്ക്ക് വാങ്ങിയത് യേശു ക്രിസ്തുവാണ്. ഗ്ലോറി. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ഈ റിപ്പോർട്ട് ആരാണ് വിശ്വസിക്കുന്നത്? ഈ റിപ്പോർട്ട് ആരാണ് വിശ്വസിക്കുന്നത്? യേശയ്യാ 53:1 വളരെ, ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം. യേശയ്യാ 53:1 അവിടെ പറയുന്നു, ഞങ്ങൾ പറഞ്ഞ ഈ റിപ്പോർട്ട് വിശ്വസിക്കാന്. ദൈവത്തിനായി യേശു ക്രിസ്തു ജനത്തെ നമ്മളെ വിലക്ക് വാങ്ങി. പക്ഷേ ഇവിടെ പ്രശ്നം ഒന്നും പറ്റി, ഈ ദൈവത്തിനായി വിലക്ക് വാങ്ങിയെങ്കിലും അങ്ങോട്ടേക്ക് ജനം എത്തുന്നില്ല. യേശുവിനെ തന്നെ ദൈവമായിട്ട് പറഞ്ഞ് അവിടെ അങ്ങ് അവസാനിക്കുകയാണ്. ഇതാണ് പിശാചിന്റെ ജയം, കള്ളന്റെ ജയം. ലൂക്ക് 10:30 പറയുന്നത് പോലെ അവിടെ എന്നാ പറയണേ, ഇതൊരു യാത്രയാണ്, ദൈവത്തിങ്കിലേക്കുള്ള യാത്ര, ക്രിസ്തുവിലൂടെയുള്ള യാത്ര. പക്ഷെ ഈ യാത്രയില് ഇതാ ജെറുസലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോവുകയാണ്. ആ യാത്രയില് കള്ളന്മാരാൽ പിടിക്കപ്പെട്ട യാത്രയിൽ അടിച്ച് പഠിക്കപ്പെട്ടുപോയി. ആ 10:30 വായിച്ചു, ലൂക്കസ് 10:30.
ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി.
ശ്രദ്ധിച്ചാടെ, ശ്രദ്ധിച്ചാടെ, ഹല്ലേലൂയ. ജെറുസലേമിൽ നിന്ന് യെരിഹോയിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയില് യാത്ര ചെയ്യുന്ന മനുഷ്യനെ കള്ളന്മാര് പിടിച്ചു, ഒരാഴ്ച താഴെ ഇട്ടു, വസ്ത്രമൊലിഞ്ഞു, അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയിരിക്കുക. ഇതേപോലെയാണ് എന്റെ സഹോദരങ്ങളുടെ അവസ്ഥ. യേശു ക്രിസ്തു ഇവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. പക്ഷേ ഈ യാത്രയില് സത്യമറിഞ്ഞ് നാം നടക്കണം. സത്യം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും നമ്മൾ നടന്ന് 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 ആത്മാവിൽ നടന്ന്. അതുകൊണ്ടാ പറയുന്നത് ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ വെളിച്ചത്തിൽ നടപ്പേൻ, ദൈവത്തിലെത്തണം. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞു, ഫോളോ മീ. അങ്ങനെ എന്നെ നിങ്ങൾ അനുഗമിച്ച നിങ്ങൾ പിതാവിന്റെ അടുക്കലെത്തും. വഴിയും സത്യവും ജീവനും ഞാനാവുന്നു, എന്നിലൂടെ നിങ്ങൾ പിതാവിന്റെ അടുക്കലെത്തണം. ഫോളോ മീ. പക്ഷെ ഈ യാത്രയില് പിശാചെന്ന കള്ളൻ അത് അടിയേറ്റ് കിടക്കുകയാണ്. അടിയേറ്റ് കിടന്നിട്ട് പിന്നെ ഇവിടുന്ന് പോകുന്നില്ല. നമ്മളെ കൊണ്ടുപോകാൻ വന്ന യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ തന്നെ ദൈവമായിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. ആ ദൈവപുത്രന്റെ ഉള്ളിലെ ദൈവത്തെ നമുക്ക് കാണാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചത്. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം, ഹലോഡ് ഐ ലവ് യു. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ട്രാൻസ്പറന്റ് ഗ്ലാസ് ചേർന്ന്. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യം, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് ഫിലിപ്പോസ് പറഞ്ഞപ്പോ, ഇത്രയും കാലം ഞാൻ നിന്നോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ കണ്ടില്ലയോ, നീ എന്നെ അറിഞ്ഞില്ലയോ ഫിലിപ്പോസേ. അതായത് ദൈവം ക്രിസ്തുവിലൂടെ ഭൂമിയിലെത്തി. ഈ മനുഷ്യർ തിരിച്ച് ക്രിസ്തുവിലൂടെ പിതാവിലെത്തിയില്ല. ഇതാണ് വിഷയം. ക്രിസ്തുവിലൂടെ പിതാവിലെത്തണം. കാരണം നമ്മളെ പിതാവിനായി ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവം നമ്മളെ നേടി ക്രിസ്തുവിലൂടെ, നാം ക്രിസ്തുവിലൂടെ ദൈവത്തെ നേടിയോ? ഇതാണ് ചോദ്യം. നാം ദൈവത്തെ നേടിയോ? ജയിക്കുന്നവൻ എന്തോ ആണ് കിട്ടുന്നത്. ജയിക്കുന്നവന് കിട്ടുന്ന ഒരു കാര്യം വെളിപ്പാട് 27 പറയാണ്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ഞാൻ അവന് ദൈവവും അവൻ ദൈവത്തെ നേടി. അവൻ ദൈവത്തെ നേടി. ജയിക്കുന്നതിലൂടെ അവൻ ദൈവത്തെ നേടി. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. സഹോദര സഹോദരി, ദൈവദാസിനെ ദൈവദാസിയെ, ദൈവം കാൽവരി ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമ്മളെ നേടി. എന്നാൽ നാം ക്രിസ്തുവിലൂടെ ദൈവത്തെ നേടിയോ? അല്ല, ക്രിസ്തുവിനെ തന്നെ ദൈവമായി വെച്ച് ആരാധിച്ച് അവസാനിക്കുകയാണോ? യേശയ്യ 53:6 റിപ്പോർട്ട്, 53 പറയുന്ന റിപ്പോർട്ട് വിശ്വസിക്കാതെ അവിടെ പറയുന്നു, ഞങ്ങൾ പറയുന്ന റിപ്പോർട്ട് ആരാണ് വിശ്വസിക്കുന്നത്? ആർക്കാണ് യഹോവയുടെ പൂജ്യം വെളിപ്പെട്ടത്? നമ്മള് ഈ ലോകത്തിന്റെ ചിന്തയിൽ ആ ഗ്ലാസ് പലതാഴ്ച ഞങ്ങൾ കാണിച്ചു ഗ്ലാസ്. നമ്മള് ആ ഗ്ലാസിനെ കാണുന്നു, ഗ്ലാസിനെ എന്തായിട്ട് കാണുന്നു? ഇതിൻ്റെ ഉള്ളിൽ ചായ ഇപ്പി ഇല്ല കേട്ടോ, ചായയോ പാലൊന്നുമില്ല. നമ്മള് ഗ്ലാസിനെ ചായ ആയിട്ട് കാണുന്നു, ഗ്ലാസിന്റെ ഉള്ളിലെ ചായയെ കാണുന്നില്ല എന്ന രീതി. നാം ക്രിസ്തുവിനെ ദൈവമായിട്ട് കാണുന്നു, ക്രിസ്തുവിന്റെ ഉള്ളിലെ ദൈവത്തെ കാണുന്നു. ഇതാണ് യേശു ചോദിക്കുന്നത്, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ യേശു അല്ല ചോദിച്ചത്. യേശു പറയുന്നു, ഞാനല്ല, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിതാവാണ് ചോദിക്കുന്നത്, ഇത്രയും കാലം ഞാൻ നിന്റെ കൂടി ഇരുന്നിട്ട് ഫിലിപ്പോസെ നീ എന്നെ കണ്ടില്ലയോ. അപ്പൊ നമ്മുടെ അപ്പനും നമ്മളെ ഒന്ന് കാണിക്കാനായിട്ട് തന്നെ തന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു ആഗ്രഹമാണ്. പക്ഷെ നമുക്കിത് മനസ്സിലാകുന്നില്ല. യോഹന ഒന്നിനെ വേണ്ടി പറയാണ്, പുത്രൻ യേശുക്രിസ്തു, ഗ്ലാസ് യേശുക്രിസ്തു ആയിട്ട് എടുക്കെ, പുത്രൻ തന്റെ ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇമാനുവലായി ദൈവം നമ്മോടുകൂടെ ആ പുത്രനിലൂടെ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്, ഇമാനുവൽ. അപ്പോ ഇതാ മനസ്സിലാക്കേണ്ടത്, ഇതാ ചായ അല്ലത് പാൽ അല്ലത് കോഫിയാണ്. ലോർഡ് ഐ ലവ് യു. ശ്രദ്ധിച്ചേ, നിങ്ങളിപ്പോ എന്ത് കാണാൻ തുടങ്ങി? കോഫി കാണാൻ തുടങ്ങി അല്ലെ? ഇപ്പൊ നിങ്ങൾ ചോദിച്ചു കോഫി കോഫി കോഫി. പക്ഷേ നിങ്ങൾ ഗ്ലാസ് മാത്രം കാണുന്നുണ്ടെങ്കിലോ, ശരിക്കും നമ്മൾ കോഫി ഇപ്പൊ കാണുകയാണ്. അതായത് യേശുവിനെ ദൈവമായിട്ട് കണ്ടു, യേശുവിന്റെ ഉള്ളിലെ ദൈവത്തെ കണ്ടു. ഗ്ലാസിനെ കോഫി ആയിട്ട് കണ്ടു, ഗ്ലാസിന്റെ ഉള്ളിലെ കോഫിയെ കണ്ടുമില്ല. ഇതാണ് ഇന്നത്തെ എന്റെ സഹോദരങ്ങളുടെ അവസ്ഥ. കാരണം വെളിച്ചത്തിൽ വസിക്കാത്തത് കൊണ്ടാണ്. വെളിച്ചത്തിൽ വസിച്ചാൽ ഈ പ്രശ്നം മാറിക്കിട്ടും. കാരണം അവിടെ കേൾക്കുന്നത് പിതാവിനോടാണ്, പുത്രനോടാണ്. അപ്പൊ ഈ പ്രശ്നം മാറിക്കിട്ടും. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ കള്ളന്മാരെ അടിയേറ്റപ്പെട്ട് കിടക്കുന്ന നിങ്ങൾ വീണ്ടും വീണ്ടും കാണുകയും കേൾക്കുകയും ചെയ്യണം. കാരണം പണ്ട് മുതലേ വേറെ കേട്ട് 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 മനസ്സ് മുഴുവൻ വേറെ കിടക്കുക. അതുകൊണ്ടാണ് ഈ വചനം പ്രോപ്പറായിട്ട് മനസ്സിലാകാത്തത്. ഇതുവരെ കള്ളന്മാരാൽ അടിയേറ്റ്, പിശാചിനെ അടിയേറ്റ്, അവൻ മരുന്ന് അറക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനും അവന്റെ അടി കയറ്റി. അവൻ അവനെ എങ്ങനെയാണ് അടിച്ചേ? അവൻ അടിച്ചത് മുഴുവൻ കൈകൊണ്ട് ഇത് ഈർക്കിലി കൊണ്ടോ ചൂരൽ കൊണ്ടോ ലാത്തി കൊണ്ടോ ഒന്നുമല്ല അടിച്ചത്. അവൻ അടിച്ചത് മുഴുവൻ നുണ കൊണ്ട് അടിച്ചു, നുണ കൊണ്ട്, അജ്ഞത കൊണ്ട് അടിച്ചു. അടിച്ച് താഴെയിട്ടിരിക്കുകയാണ്. അവര് ജഡമണ്ഡലത്തിൽ മാത്രം അവരെ ഒതുക്കി കളഞ്ഞു. ദൈവം പറഞ്ഞ റിപ്പോർട്ട് വിശ്വസിക്കുന്നില്ല, ദൈവം പറഞ്ഞ റിപ്പോർട്ട് വിശ്വസിക്കുന്നില്ല. ജഡമണ്ഡലത്തിൽ അടിച്ചോട്ടിക്കിട്ടിരിക്കുകയാണ്. യാത്ര പോകാൻ പറ്റുന്നില്ല. ഏത് യാത്ര? ദൈവത്തെ നേടുവാൻ ഉള്ള യാത്ര, ക്രിസ്തുവിനെ നേടുവാനുള്ള യാത്ര. ക്രിസ്തുവിനെ നേടിയാലേ നാം ദൈവത്തെ നേടുള്ളൂ, അല്ലെങ്കിൽ നേടില്ല. ആ യാത്ര അവർ പോകുന്നില്ല. പകരം ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞ് അവിടെ ആരാധിച്ച് അവസാനിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഉള്ളിലെ ദൈവത്തെ കാണുന്നുമില്ല. ഗ്ലാസ് കോഫിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഗ്ലാസിന്റെ ഉള്ളിലെ കോഫിയെ കാണുന്നു. ഇതുപോലെ കഴിഞ്ഞൊരു സന്ദേശത്തിൽ നിങ്ങൾ കേട്ടു, ക്രിസ്തുവിനെ കണ്ടിട്ടില്ലാത്ത ക്രിസ്ത്യാനി. അത്രയും നാൾ ഈശ്വരന്മാർ കൂടെ നടന്നു. കർത്താവ് ചോദിക്കുക, ഫിലിപ്പോസേ ഇത്രയും നാൾ ഞാൻ നിന്നോടുകൂടെ നടന്നിട്ട് നീ എന്നെ കണ്ടില്ലയോ. ഒരു ദൈവപുത്രന്റെ സ്ട്രക്ചറാണ് ആ കാണുന്നത്. ആ ക്രിസ്തുവിൽ മാത്രമല്ല, നമ്മളിലും അതേ സ്ട്രക്ചറാണ് വേണ്ടത്. ശങ്കുറുദിന് 6:16 നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളിലൂടെ നടക്കും. ആരും നടന്നതുപോലെ, ക്രിസ്തുവിൽ നടന്നതുപോലെ. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവിനോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ഇത് നമ്മളിൽ നടക്കണം. അപ്പൊ ഈ യാത്ര നടക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ ബൈബിളിൽ, ദൈവത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, ജയിക്കുന്ന അവൻ ഇത് അവകാശമാക്കും, ഞാൻ അവന് ദൈവവും. അപ്പൊ ഒരു അവകാശമാക്കുന്ന അവസ്ഥയുണ്ട്. ദൈവം ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമ്മളെ സ്വന്തമാക്കി. പക്ഷേ നമ്മൾ ഈ ജീവിതത്തിലൂടെ ദൈവത്തെ സ്വന്തമാക്കിയോ? എങ്ങനെയാ ദൈവത്തെ സ്വന്തമാക്കുക? ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിലൂടെ ദൈവത്തെ സ്വന്തമാക്കുക. ബ്രദറെ, ഞങ്ങളെ ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിഞ്ഞു ബ്രദറെ. യേശുവേ വരണവേ എന്ന് പറഞ്ഞപ്പോ സ്വന്തമാക്കി കഴിഞ്ഞു, നമ്മൾ അംഗീകരിച്ചു. പക്ഷേ ക്രിസ്തു നമ്മളെ അംഗീകരിച്ചു എന്ന് എപ്പോ അറിയാം? മത്തായി 21:22, 21:22. കർത്താവ് പറയുന്ന ഒരു കാര്യം, ഗെറ്റ് ഔട്ട്, ഞാൻ നിങ്ങളെ ഒരു കാലത്തും അറിയുന്നില്ല. ക്രിസ്തു നമ്മളെ അംഗീകരിച്ചു, സ്വീകരിച്ചു. നമ്മുടെ ജീവിത അവസാനം തെളിയും, ക്രിസ്തു നമ്മളെ സ്വീകരിച്ചു ഇല്ലയോ. പക്ഷെ ഇന്നേ നമുക്കറിയാം ആ വെളിച്ചത്തിൽ വസിക്കുന്നു, ദൈവം നമ്മളെ സ്വീകരിച്ചു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയാം, ഈ റിപ്പോർട്ട് ആരാണ് വിശ്വസിച്ചത്? ഏത് റിപ്പോർട്ട്? ഏത് റിപ്പോർട്ട്? മനുഷ്യ മക്കളെ ദൈവ മക്കളാക്കുന്ന ഈ റിപ്പോർട്ട് ആരാണ് വിശ്വസിച്ചത്? ദൈവത്തിന്റെ കരം വെളിപ്പെട്ടവർക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? മനുഷ്യ മക്കളെ ദൈവ മക്കളാക്കി മാറ്റുന്ന മണ്ഡലം, മനുഷ്യ മക്കളെ ദൈവ മക്കളാക്കി മാറ്റുന്ന മണ്ഡലം. യെശയ്യാ 53:1 വായിച്ചു.
നിങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു?
ഞങ്ങൾ കേൾപ്പിച്ചത്, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ റിപ്പോർട്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Who has believed our report? ഞങ്ങളുടെ റിപ്പോർട്ട് ആരാണ് വിശ്വസിച്ചത്? അപ്പൊ ഒരു റിപ്പോർട്ടാണ്, അത് ആരാ വിശ്വസിച്ചേ? എന്ത് റിപ്പോർട്ട്? താഴേക്ക് വായിക്കുമ്പോ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുക, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുക. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, യഹോവയുടെ പുച്ഛം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? വീണ്ടും വേറൊരു ചോദ്യം അവിടെ ചോദിക്കുകയാണ്. അതിന്റെ 8-ാം വാക്യം, അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും, എന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവന്റെ തലമുറയിൽ ആര് വിചാരിച്ചു? വീണ്ടും ചോദ്യം, ആര് വിചാരിച്ചു അത്? കാരണം ദൈവത്തിന്റെ ഈ റിപ്പോർട്ട്, അതുപ്രകാരം ക്രിസ്തു പ്രവർത്തിച്ചത് എന്താണെന്ന് മനുഷ്യർക്ക് മനസ്സിലായില്ല. ആ തലമുറയിലെ ഭക്തന്മാർക്ക്, വചനം പ്രസംഗിക്കുന്നവർക്ക് മനസ്സിലായില്ല എന്താണ്. അവന്റെ തലമുറയിൽ ആര് വിചാരിച്ചു? ഇന്നും ദൈവം ചെയ്യുന്ന കാര്യം ഈ തലമുറയിൽ ദൈവം വിചാരിച്ചതുപോലെ വിചാരിക്കുവാൻ, ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ ദൈവസന്നിധിയിൽ താഴ്മയോടിയിരിക്കുക. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു? എന്താണ് ആ റിപ്പോർട്ട്? മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുന്നതാണ് ആ റിപ്പോർട്ട്. ഇതാരാണ് വിശ്വസിച്ചത്? താഴെ എഴുതിയിരിക്കുന്നു എന്താണ് യേശു ചെയ്തത്. അതിന്റെ 10-ാം വാക്യം ശബ്ദമുയർത്തി വായിച്ച്.
എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും.
ഹല്ലേലൂയ. റിപ്പോർട്ട് കേട്ടോ, റിപ്പോർട്ട് കേട്ടോ. എന്താ റിപ്പോർട്ട്? സന്തതിയെ കാണണം. അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണണം. സന്തതിയെ കാണണം, അവന്റെ പ്രാണര ആകൃത്തിയാകമായിട്ടുള്ള സന്തതിയെ, ദൈവപുത്രനെ കാണണം, ദൈവപുത്രനെ കാണണം. ഇതാണ് ആ റിപ്പോർട്ട്, ഇതാണ് യഹോവയുടെ ഇഷ്ടം. യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ഇതാണ് യോഹന്നാൻ 1:12. അവന് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തു. ദൈവപുത്രന്മാരാകാൻ അധികാരം കൊടുത്തു. ഇതാണ് റിപ്പോർട്ട്, ഇതാണ് റിപ്പോർട്ട്. സ്പീഷ്യസ് ചേഞ്ചിനുള്ള അധികാരം കൊടുത്തു. ഇതാണ് റിപ്പോർട്ട്. മറ്റൊരു ക്ലിപ്പ്. ലോകത്തിൽ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷികർ. എല്ലാ മതങ്ങൾക്കും ഉണ്ട് സുവിശേഷികർ, അല്ലെ? എന്താണ് ലോകത്ത് കാണുന്ന സുവിശേഷീകരണം? ജനത്തെ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറ്റി, ജനത്തെ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറ്റുന്നു. അത് ചിലപ്പോൾ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചായിരിക്കാം, ചിലപ്പോൾ വാക്കുകളുടെ ജ്ഞാനം ഉപയോഗിച്ചായിരിക്കാം, പണം കൊടുത്തിട്ടായിരിക്കാം. എന്റെ ജീവിതയാത്രയിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഒരു ജോസഫ് എന്ന് പറഞ്ഞൊരു സഹോദരൻ ഞാൻ ഇടയ്ക്ക് ആരാധിക്കാൻ വരുമായിരുന്നു. കുറച്ച് നാളെ ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം പേര് മാറ്റി വേറൊരു മതത്തിലേക്ക് കയറി. അപ്പോ ഇവിടുത്തെ ഈ ലോകത്തിലെ സുവിശേഷീകരണങ്ങൾ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് കയറ്റുകയാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായതാണ് കർത്താവിന്റെ സുവിശേഷീകരണം. കർത്താവിന്റെ സുവിശേഷീകരണം ഒരുവരെ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറ്റുകയല്ല, മനുഷ്യനെ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറ്റുകയല്ല, മനുഷ്യനെ ദൈവപുത്രനാക്കി മാറ്റി സ്പീഷ്യസ് ചേഞ്ച് നടത്തുകയാണ്. ഹല്ലേലൂയ. ഇതാണ് കർത്താവായ ക്രിസ്തുവിന്റെ സുവിശേഷീകരണം. എല്ലാ മതങ്ങളും മനുഷ്യനെ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറ്റി സുവിശേഷീകരണം നടത്തുമ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷീകരണം അതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷീകരണം ഒരുവനെ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറ്റുകയല്ല, മനുഷ്യനെ സ്പീഷ്യസ് ചേഞ്ച് നടത്തി മനുഷ്യ മക്കളെ ദൈവപുത്രന്മാരാക്കി മാറ്റുകയാണ്, ജഡരൂപികളെ ആത്മരൂപികളാക്കി മാറ്റുകയാണ്, മരണമുള്ളവരെ മരണമില്ലാത്തവരാക്കി മാറ്റുകയാണ്. വ്യത്യാസം വല്ല ഉണ്ടോ? ഈ ലോകത്തിന് അനുരൂപമായ സുവിശേഷീകരണം നടത്താനല്ല എന്റെ ക്രിസ്തീയ സഹോദരങ്ങളെ നമ്മളെ വിളിച്ചത്. ഒരുവനെ ഒരു മതത്തിൽ നിന്ന് വേറെ മതത്തിലേക്ക് മാറ്റാനല്ല, ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറെ ഗ്രൂപ്പിലേക്ക് മാറ്റാനല്ല, ഒരു സംഘടനയിൽ നിന്ന് വേറെ സംഘടനയിലേക്ക് മാറ്റാനല്ല, പകരം അവരെ സ്പീഷ്യസ് ചേഞ്ച് നടത്തണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സ്പീഷ്യസ് ആണ്. He is a new creature. ഇതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഏതേവരും, മനുഷ്യ മക്കൾക്ക് ദൈവ മക്കളാകാനുള്ള അധികാരം കൊടുത്തു. ഫോർ എ സ്പീഷ്യസ് ചേഞ്ച്. ഇതാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന സുവിശേഷീകരണവും ക്രിസ്തുവിന്റെ സുവിശേഷീകരണവും തമ്മിലുള്ള വ്യത്യാസം. മറ്റു മതങ്ങളിലെ സുവിശേഷീകരണവും ക്രിസ്തുവിന്റെ സുവിശേഷീകരണമുള്ള വ്യത്യാസം. എന്റെ സഹോദരങ്ങൾ മറ്റു മതങ്ങൾ നടത്തുന്നത് പോലെയുള്ള സുവിശേഷീകരണമാണ് നടത്തുന്നതെങ്കിൽ, ഒരുത്തരം മതത്തിൽ നിന്നും മതത്തിലേക്ക് മാറ്റുകയാണ് എങ്കിൽ, എന്റെ സഹോദരങ്ങളെ, മനം പുതുക്കി രൂപാന്തരപ്പെടുക. പകരം ക്രിസ്തു ചെയ്തതുപോലെ ഇതാ നമ്മൾ ഒരു മനുഷ്യനെ എന്ത് ചെയ്യണം? ദൈവപുത്രനായി പിടിക്കണം. ഇതുകൊണ്ട് ക്രിസ്തു പറഞ്ഞേ, ഞാൻ നിങ്ങളെ മനുഷ്യരെ മതം മാറ്റുന്നവനാക്കും എന്നല്ല പറഞ്ഞേ, ഞാൻ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാ, മനുഷ്യരെ പിടിച്ചിട്ട് മരണമുള്ള ലോകത്തിൽ നിന്ന്, ലോകമങ്ങുന്ന സമുദ്രത്തിൽ നിന്ന് ഒരു മീനെ പിടിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ സുവിശേഷം വിട്ട് മനുഷ്യരെ പിടിച്ചിട്ട് ആ മനുഷ്യരെ നിങ്ങൾ ദൈവപുത്രന്മാരാക്കുവാൻ എന്റെ സുവിശേഷം നിങ്ങളിലൂടെ പ്രവർത്തിക്കും. കിട്ടിയ ഹല്ലേലൂയ. ഇതാ ക്രിസ്തുവിന്റെ സുവിശേഷം. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ സുവിശേഷമാണോ പറയുന്നത്? ഈ സുവിശേഷമാണോ പറയുന്നത്? അതോ നമ്മൾ മതം മാറ്റുന്ന സുവിശേഷം? അതോ സ്പീഷ്യസ് മാറ്റുന്ന യേശുവിന്റെ സുവിശേഷം? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുക. കർത്താവ് പറഞ്ഞു, ഈ റിപ്പോർട്ട് ആരാണ് വിശ്വസിച്ചത്? എന്റെ ബ്രദറെ, ഈ റിപ്പോർട്ട് ഇതേപോലെയാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതെ, ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക്. അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണണം, ദൈവപുത്രനെ കാണണം. ഇതിനായി സകല സൃഷ്ടികൾ ഈറ്റുന്നവോടെ കാത്തിരിക്കുക, സകല സൃഷ്ടികൾ ഈറ്റുന്നവോടെ കാത്തിരിക്കുകയാ. മനുഷ്യപുത്രന്മാരും ദൈവപുത്രന്മാരും വെളിപ്പെടുവാൻ സകല സൃഷ്ടികൾ ഈറ്റുന്നവോടെ കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, അവൻ ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ മകൻ. ഇതാണ് സുവിശേഷം. ഇപ്പൊ മനസ്സിലായോ? വഴിയിൽ വഴിയിൽ അടി കൊണ്ട് കിടക്കുന്ന മനസ്സിലായി? അടി കൊണ്ട് കിടക്ക, പിശാചിന്റെ അടി. അവൻ അജ്ഞത കൊണ്ട് അടിച്ചു, ജനത്തെ തള്ളിയിട്ടു, ഇരുളി തന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അവര് പറയുന്നു, ചന്ദ്രനാണ് ഞങ്ങളെ നടത്തുന്നത്. ഓക്കെ, കറക്റ്റാണ്, ചന്ദ്രനിലൂടെ പ്രകാശമുണ്ട്, കറക്റ്റാണ്. പക്ഷേ ആ മണ്ഡലത്തിൽ നിന്നാ പോരെ മക്കളെ. ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നു എന്നതുപോലെ വെളിച്ചത്തിലേക്ക് കടക്ക. യേശു പറഞ്ഞു, ഞാനാണ് അതിന്റെ വാതിൽ, എന്നിലൂടെ അകത്ത് കടക്ക. അകത്ത് കടന്നാൽ നിങ്ങൾക്ക് അകത്തും ജീവിക്കാം, ശരീരം ഉള്ളത് കൊണ്ട് പുറത്തും ജീവിക്കാം. അങ്ങനെ പുറത്തും നിങ്ങൾ പോയി ജീവിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാവും. അങ്ങനെ നിങ്ങളുടെ അപ്പനിൽ നിന്ന് കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾ അവിടെ അറിയും. അങ്ങനെ അറിയിക്കുമ്പോൾ ഈ ജനത്തിന്റെ ഹൃദയം പ്രകാശിക്കും. ഇപ്പൊ പ്രകാശിച്ചോ? ഇപ്പൊ പ്രകാശിച്ചോ? പ്രകാശിച്ചോ? ജനത്തിന്റെ ഹൃദയം അങ്ങ് പ്രകാശിക്കും. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ക്രിസ്തുവിനെ പോലെ നമുക്കും ഈ ലോകത്തിന്റെ പ്രകാശമാ. ക്രിസ്തു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഉള്ളപ്പോ ഞാൻ ലോകത്തിന്റെ പ്രകാശമാ, പക്ഷെ ഞാൻ പോകുന്നു. നിങ്ങളാണ് ഈ ഭൂമിയുടെ, ഈ ലോകത്തിന്റെ പ്രകാശം. നിങ്ങളാണ് ഈ ഭൂമിയുടെ ഉപ്പ്. ഹല്ലേലൂയ. ഇത് മതം മാറ്റുന്ന പരിപാടിയല്ല, ഇത് സ്പീഷ്യസ് ചേഞ്ചിന്റെ പരിപാടിയാണ്. സ്പീഷ്യസ് ചേഞ്ച് ഇപ്പോഴും അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. വചനം വചനമായി തന്നെ പറയുമ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ സംഘടന, ഞാൻ ഇത്രയും നാളും പറഞ്ഞതൊക്കെ നേരെ എന്ത് ചിന്തിക്കും? മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടു. നാം ഇവിടെ അവകാശമാക്കിയതൊക്കെ സമത്തേരി കൊണ്ട് നഷ്ടപ്പെട്ടു. നാം ഇവിടെ വിശ്വസിച്ചതൊക്കെ സമത്തേരിയോടുകൂടെ നാം നേടും. മറ്റേ പറഞ്ഞാൽ, ഞാൻ ഇവിടെ നമ്മൾ ഇവിടെ അവകാശമാക്കിയതൊക്കെ മരണത്തോടുകൂടെ നമുക്ക് അവസാനിക്കും, നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ നാം ഇവിടെ വിശ്വസിച്ചത് മരണത്തോടെ നാം അവകാശം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ജയിക്കുന്നവൻ അവകാശമാണ്. ഒരവകാശത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാ. എന്താ നമ്മുടെ അവകാശം ആയി നമുക്ക് ലഭിക്കേണ്ടത്? നാം ദൈവത്തെ നേടണം. ക്രിസ്തുവിലൂടെ നാം ദൈവത്തെ നേടണം. അതിന് നാം ആദ്യം ക്രിസ്തുവിനെ നേടണം. ക്രിസ്തുവിനെ നേടണം. ക്രിസ്തു പറയാണ്, ഞാൻ നിങ്ങൾ ഒരു കാലത്ത് അറിയത്തില്ലെന്ന് പറഞ്ഞ കാര്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമ്മളോട് ചോദിച്ച ചോദ്യം ഇതാണ്. ഇതിന് പല ക്ലിപ്പുകളുണ്ട് സഹോദരങ്ങളെ, നിങ്ങളത് കട്ട് ചെയ്ത് വേണ്ട രീതിയിൽ എടുക്കുക. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ സ്വർഗത്തിലെ ദൈവം നമ്മളോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്. ക്രിസ്തുവിലൂടെ ദൈവം നമ്മളെ നേടി, എന്നാൽ നമ്മൾ ക്രിസ്തുവിലൂടെ ദൈവത്തെ നേടിയു. അവനവനോട് തന്നെ ചോദിച്ചു, ക്രിസ്തുവിലൂടെ നാം ദൈവത്തെ കാണും. ഗ്ലാസ് മാത്രം കണ്ട് അവസാനിപ്പിക്കുകയല്ല വേണ്ട, ഗ്ലാസിന്റെ ഉള്ളിലെ ചായയും കൂടി കാണും. ക്രിസ്തുവിനെ മാത്രം കണ്ട്, ദൈവപുത്രനെ മാത്രം കണ്ട് അവസാനിപ്പിക്കുകയല്ല വേണ്ട, ദൈവപുത്രന്റെ ഉള്ളിലെ ദൈവത്തെയും കാണും. എന്നിട്ട് ആ കണ്ട ദൈവപുത്രനെ കണ്ടിട്ട് മനസ്സിലാക്കണം, ഈ ദൈവപുത്രനോട് അനുരൂപമാകാനാണ് എന്നെയും നിയമിച്ചാക്കി. ഞാനും ഇതേപോലെ ദൈവത്തെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തണം. അങ്ങനെ ഞാനും ഈ ലോകത്തിന്റെ പ്രകാശമായി എന്ന് ഓരോരുത്തരും മനസ്സിലാക്കട്ടെ. സഹോദരങ്ങളെ, ഇതിനു വേണ്ടിയാ കർത്താവ് യേശുവിനെ പിതാവ് കാൽവരിയിൽ തകർത്തത്. ഇത് ഓർക്കുന്നതാണ് തിരുവത്താഴ ശുശ്രൂഷ. നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണിലും അടയട്ടെ. കേട്ട വചനത്തിന്റെ മുമ്പാകെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊടുക്കും. Appa, we love you. We thank you, Father. We thank you, Lord. We thank you. Kanmin, yathra velliya sneham pidavu namukku nalkiyirikkunnu. മനുഷ്യമക്കളായ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെട്ടു. നാം അങ്ങനെയാണ്. താങ്ക് യു അപ്പ അസ്നേഹത്തിനായി. ലവ് യു ഡാഡി. ഈ മക്കളെല്ലാം അങ്ങയുടെ സന്ധിയിലേക്ക്. ഒരു വ്യക്തിത്വം പോലും നഷ്ടപ്പെട്ടു പോകാതെ സ്വർഗീയ പിതാവേ, എല്ലാവരും ക്രിസ്തുവിൽ അങ്ങേ നേടുക. ജയിക്കുന്നവനത് അവകാശം. ഞാനവന് ദൈവവും അവനെനിക്ക് മകനും എന്ന പദവിയിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച വഴിയിൽ പിശാചിന്റെ അടിയേറ്റ് തളർന്നു കിടക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക്, യേശുവിനെ അനുഗമിച്ച് അദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീർന്നു ദൈവപുത്രന്മാരായി വിളങ്ങുവാൻ അവരോരോരുത്തരെയും അങ്ങ് സഹായിക്കും. തർക്കത്തിന്റെ വാദത്തിന്റെയും മനസ്സ് പ്രാപിച്ച് ആരെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ പ്രിയ പിതാവേ അങ്ങ് അവരെയും സഹായിക്കും. സത്യമറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വന്തമാക്കുമെന്നാണല്ലോ അങ്ങയുടെ വചനം. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞില്ലേ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാ? ഓ കർത്താവേ, മനുഷ്യനെ അങ്ങയുടെ ആത്മാവ് പൂഴടിയിലൂടെ അടിയങ്ങളിലൂടെ പിടിക്കുന്നതിനായി അങ്ങ് സ്വീകരിച്ചാണ്, അങ്ങ് സ്വീകരിച്ചാണ്. ഓ ലോർഡ്, ഒരുവൻ പോലും നഷ്ടപ്പെട്ടു. വചനത്തിന്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവേ ഈ മക്കൾക്ക് ഗ്രഹിപ്പിച്ചു കൊടുക്കും. പിതാവേ അങ്ങയുടെ വചനം പറയുന്നു, ആർക്ക് യഹോവയുടെ ഭുജം വെളിപ്പെട്ടു? അങ്ങയുടെ ഭുജം വെളിപ്പെടാതെ എങ്ങനെ ഞങ്ങൾ ഇത് മനസ്സിലാക്കും? അങ്ങയുടെ ഭുജം എല്ലാവർക്കും വെളിപ്പെടുത്തും. ഈ ശബ്ദ കാഴ്ച പരിധിയിൽ ആരെല്ലാം അങ്ങ് കൊണ്ടുവരുന്നു അവർക്കെല്ലാം അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കണം. ആരെയെല്ലാം അങ്ങ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അവരെ അങ്ങ് കൊണ്ടുവരാൻ. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹമായി തീരട്ടെ. പിതാവിന്റെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങയുടെ മഞ്ഞും മഴയും അങ്ങ് അയക്കണമേ. അങ്ങയുടെ സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. അങ്ങയുടെ ജയം ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. പിശാചിനോട് കൽപ്പിക്കുകയാ കിങ്ഡം പ്രോപ്പർട്ടി വിട്ടുമാറ. ദൈവത്തിന്റെ ജനം ക്രിസ്തുവിൽ ദൈവവുമായി ഒന്നായി തീരട്ടെ. മഹത്വമെല്ലാം യഹോവയ്ക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, ഇത്രത്തോളം ദൈവം തന്റെ അതുല്യമായ വചനം നമ്മളെ അറിയിച്ചു. കേട്ട വചനം നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുക. ഇതിന് അനേക വിത്തുകളുണ്ട്. ഇത് പല മേഖലകളിലേക്കും നിങ്ങളെ ഇത് കൊണ്ടുവരാനായിട്ട് ഇടയാണ്. ഇതിനൊക്കെ നിത്യ അവകാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ഇടയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ കാണുന്ന പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ തിരുവത്താഴ്ച സെഷനിലേക്ക് കടന്നു പോവുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വന്ദനം. പ്രൈസ് അല്ലാഹ്.